Murat'ın Beyne Eteri. Balın Bey, yani Balın Bey de Kurya Eti Genel Bilim Sağlıcı. Orada Cahçılık. Beyne Ulya Eteri Genel Bilim.
Kırbı Yedü. Kırtağımın'da Kırbı Kurya Eteri'nin. Yani benim എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് എവിടെ പോയാലും സത്യത്തിൽ ദൈവമക്കളോടുകൂടിയുള്ള കൂട്ടായ്മയാണ് ഏറ്റവും നമുക്ക് സന്തോഷം തരുന്നത്. അവിടുത്തെ സഭയുടെ കൂടെയുള്ള കൂട്ടായ്മയും അവിടുത്തെ സഹോദരന്മാരുടെ കൂട്ടായ്മയും വളരെ സന്തോഷകരമായിരുന്നു. ആൻഡോ ബ്രദറിന്റെയും സുനിൽ ബ്രദറിന്റെയും സഭയുടെയും പ്രത്യേകമായിട്ടുള്ള അന്വേഷണം അറിയിക്കാൻ പറഞ്ഞു. ചില വാക്യങ്ങൾ വായിക്കാം നമുക്ക്. ഞാൻ കഴിഞ്ഞ അങ്ങേയാഴ്ച പറഞ്ഞതും കഴിഞ്ഞ ആഴ്ചയിൽ ദോഹയിൽ സംസാരിച്ചതുമായിട്ടുള്ള ഒരു വിഷയമായിരുന്നു ദൈവമായിട്ടുള്ള നമ്മുടെ റിലേഷനും ദൈവമായിട്ടുള്ള നമ്മുടെ ഫെലോഷിപ്പ്, അല്ലെങ്കിൽ പിതാവായ ദൈവമായിട്ടുള്ള ദൈവം നമ്മുടെ പിതാവാണെന്നുള്ള തിരിച്ചറിവും, അതേപോലെ തന്നെ കർത്താവുമായിട്ടുള്ള നമ്മുടെ ഫെലോഷിപ്പ്. ഈ ബന്ധം, റിലേഷൻ, ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ വീണ്ടും ജനനത്തിൽ തുടങ്ങുന്നതാണ്. വീണ്ടും ജനിക്കുമ്പോൾ നാം ദൈവവുമായി അപ്പനും മകനും എന്ന രീതിയിലുള്ള ഒരു റിലേഷനിലേക്ക് വരുന്നു. ദൈവം നമ്മുടെ പിതാവായി തീരുന്നു. അതോടുകൂടി ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയും നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുന്നു. ഈ കൂട്ടായ്മയിലാണ് ഒരു വ്യക്തി ആത്മീയമായിട്ട് വളരുന്നത്. യോഹന്നാന്റെ ലേഖനം കാര്യങ്ങളും വിശദീകരിക്കുന്നതാണ്. ഇല്ലെങ്കിൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തി, ഇല്ലെങ്കിൽ ദൈവീ കൂട്ടായ്മയിൽ നടക്കുന്ന വ്യക്തി എങ്ങനെയായിരിക്കണം എന്നുള്ളത്, ഇല്ലെങ്കിൽ അതിന്റെ തെളിവുകൾ, ദൈവിക കൂട്ടായ്മയിൽ ഒരു വ്യക്തി നടക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്ന് യോഹന്നാൻ അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ യോഹന്നാൻ ആ ലേഖനം എഴുതുന്നത് എന്തിനാണ് എന്നുള്ളത് പറയണം. എന്താണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത്, ഞങ്ങളുടെ മെസ്സേജ് എന്താണ്? അവിടെ പറയണം, ഞങ്ങളുടെ കൈതൊട്ടതും ആദ്യ മുതലുള്ള ഞങ്ങൾ കണ്ടതും ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈതൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെയിരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്തു. നേരെ യോഹന്നാന്റെ മെസ്സേജ് തന്നെ കുറെ ഡോക്ടറിൻസ് അല്ല, മറിച്ച് നിത്യജീവൻ എന്നുള്ളതാണ്. നിത്യജീവൻ എന്നുള്ളത് യേശു ക്രിസ്തുവാണ്. പിതാവിനോട് കൂടെയിരുന്ന യേശു ക്രിസ്തുവിനെ നിങ്ങളോട് അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അതെന്തിനാണ് പറയുന്നത്? ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോട് അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങളിത് നിങ്ങൾക്ക് എഴുതുന്നു. ഇവിടെ യോഹന്നാൻ പറയുകയാണ്, ഒരു വ്യക്തിയുടെ ഹൃദയത്തിലെ സന്തോഷം അത് പൂർണ്ണമാകുന്നത് ആ വ്യക്തിയുടെ ദൈവമായിട്ടുള്ള കൂട്ടായ്മയും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളോടുള്ള സഹോദരന്മാരുള്ള കൂട്ടായ്മയും യഥാർത്ഥത്തിൽ ആയിത്തീരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ റിയൽ ജോയ്. കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിലാണ് ഒരു വ്യക്തിയുടെ റിയൽ സന്തോഷമുള്ളത്. അതിലാണ് ആ വ്യക്തിയുടെ സന്തോഷം പൂർണ്ണമാകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ ഈ കൂട്ടായ്മയുടെ വിശദീകരണങ്ങളാണ് യോഹന്നാൻ എഴുതുന്നത്. അതിന്റെ അഞ്ചു മുതൽ യോഹന്നാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. എന്നാൽ യോഹന്നാൻ ആദ്യം പറഞ്ഞു കൊടുക്കുകയാണ്, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ദൈവത്തിൽ ഇരുട്ടൊട്ടുമില്ല, ഇല്ലെങ്കിൽ ഇരുട്ട് എന്നുള്ളത് യോഹന്നാന്റെ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, പാപത്തെയാണ് കാണിക്കുന്നത്. വെളിച്ചം എന്നുള്ളത് ദൈവത്തിന്റെ വിശുദ്ധിയെയും ഇരുട്ട് എന്നുള്ളത് പാപത്തെയുമാണ് കാണിക്കുന്നത്. അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവനോട് ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലാണ്, രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്, ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലാണ് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്കു പറയുന്നു. അന്നേരം പറയാണ്, ഒരു വ്യക്തി ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലാണ് എന്ന് പറയുകയും ആ വ്യക്തി ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പാപമില്ലാതിരിക്കുന്ന അവസ്ഥയല്ല. താഴേക്ക് വരുമ്പോൾ യോഹന്നാൻ പറയുന്നുണ്ട്, നമ്മിൽ പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. ആ വ്യക്തിയുടെ ജീവിതത്തിൽ പൂർണ്ണമായും ആ വ്യക്തി വെളിച്ചമായി എന്നല്ല പറയുന്നത്, എന്നാൽ അവിടെ ഒരു പ്രോഗ്രസീവായി വെളിച്ചത്തിൽ നടക്കാത്ത ഇരുട്ടിൽ നടക്കുന്ന ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലാണ് എന്ന് പറയുകയാണെങ്കിൽ ദൈവവനം പറയാണ്, ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. അതൊരു കള്ളമാണ്. അതാണ് പറയുന്നത്, അവരോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയും. ഈ വെളിച്ചമായ ദൈവത്തോട് കൂട്ടായ്മയുണ്ട്, ഫെലോഷിപ്പിലാണ് എന്ന് ഞാൻ പറയുകയും അതേസമയം എന്റെ നടപ്പ് ഇരുട്ടിലാണെങ്കിൽ ഞാൻ ബോസ്കു പറയുന്നു. എന്നിട്ട് പറയാണ്, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ. അന്നേരം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ കൂട്ടായ്മ എന്താണെന്നുള്ളതാണ് അവിടെ വിശദീകരിക്കുന്നത്. അന്നേരം ഒരു വ്യക്തി, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തി യഥാർത്ഥത്തിൽ ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലാണ് എന്നുള്ളതിന്റെ തെളിവ് ആ വ്യക്തി വെളിച്ചത്തിൽ നടക്കുന്ന വ്യക്തിയായിരിക്കും. പ്രോഗ്രസീവായി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം പാപത്തെപ്പറ്റി, അവന്റെ ജീവിതത്തിലെ ഇരുട്ടിനെപ്പറ്റി വെളിച്ചം കൊടുക്കുകയും ആ വെളിച്ചം അവൻ കണ്ടെത്തുകയും ആ വെളിച്ചത്തിൽ അവൻ നടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവൻ രക്ഷിക്കപ്പെട്ടവനാണ് എന്നുള്ളതിന്റെയും അവൻ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലാണെന്നുള്ളതിന്റെയും ദൈവവചനം പറയുന്ന തെളിവ്. അതാണ് യോഹന്നാൻ പറയുന്നത്. ഇല്ല എങ്കിൽ നാം കള്ളമാണ് പറയുന്നത്. അടുത്ത യോഹന്നാൻ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയാണ്, അതിന്റെ എട്ടാമത്തെ വാക്യം, 8-9 വാക്യം, പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങളോട് എഴുതുന്നു എന്ന് പറയാം, അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു, ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യ വെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. അടുത്ത വാക്യം പറയാണ്, വെളിച്ചത്തിലിരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു, സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവൻ കാരണമില്ല, സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിൽ ഇരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു, ഇരുട്ട് അവന്റെ കണ്ണ് കുരുടാക്കിയാൽ അവൻ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുകയാണ്, സഹോദരനെ പകയ്ക്കുന്ന ഒരു വ്യക്തി, ഒരു വ്യക്തി പറയുകയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, ആ വ്യക്തിക്ക് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലാണ് എന്ന് ആ വ്യക്തി പറയുക. ആ വ്യക്തി ഒന്ന്, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം വെളിച്ചം കൊടുക്കുകയും ആ വെളിച്ചത്തിൽ അവൻ നടക്കുകയും ആ വെളിച്ചത്തിൽ ദൈവം അവന്റെ കാര്യങ്ങളെ കാണിച്ചു കൊടുക്കുകയും, അവനെ മാത്രം ദൈവം വെളിച്ചത്തിൽ കാര്യങ്ങളെ കാണിച്ചു കൊടുക്കുകയും അവൻ മാനസാന്തരപ്പെടുകയും വെളിച്ചത്തിൽ അവൻ നടക്കുകയും ചെയ്തില്ലെങ്കിൽ അവൻ പറയുന്നത് കള്ളമാണ്, ഒന്നാമത്തേത്. രണ്ടാമത്, വെളിച്ചത്തിലാണ് ഞാൻ ഇരിക്കുന്നത്, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, ഞാൻ ദൈവവചനത്തിലാണ് എന്ന് പറയുകയും അവൻ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവനാണെങ്കിൽ, ഏതെങ്കിലും ഒരു വ്യക്തിയെടുത്ത്, ലോകത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെടുത്ത് ഇല്ലെങ്കിൽ ദൈവമക്കളുടെ അടുത്ത് പക ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുകയും ആ വ്യക്തി ദൈവവചനത്തിലാണ് വെളിച്ചത്തിൽ ഇരിക്കുകയും ചെയ്യുന്നു പറഞ്ഞതാണെങ്കിൽ താഴേക്ക് വരുമ്പോൾ പറയണം അവൻ കള്ളനാണ്. യോഹന്നാൻ പറയുകയാണ് അടുത്ത അധ്യായത്തിൽ പറയുമ്പോൾ, സഹോദരനെ പകയ്ക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നു പറയാൻ കള്ളനാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ് സഹോദരനെ പകയ്ക്കുന്നവൻ എന്താണ്, അവൻ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു, മൂന്നാമത് പറയാണ്ട് അവന്റെ ഇരുട്ട് അവന്റെ കണ്ണ് കുരുടാക്കുകയും ചെയ്യുന്നു. ഇവന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് കണ്ണ് കാണാൻ പോലും കഴിയുന്നില്ല. ആ വ്യക്തിയുടെ പാപം എന്താണെന്ന് പോലും ആഗ്രഹിക്കില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട് ദൈവത്തോടുള്ള കൂട്ടായ്മയിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതിന്റെ തെളിവുകളാണ് യോഹന്നാൻ പറഞ്ഞു വരുന്നത്. മൂന്നാമത് താഴേക്ക് വരുമ്പോൾ പറയുകയാണ്, അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് പറയണം, മൂന്ന് തെളിവ്, പ്രധാനപ്പെട്ട മൂന്ന് തെളിവുകൾ ഇവിടെ പറയാം. 15-ാമത്തെ വാക്യം, ലോകത്തെയും ലോകത്തിലുള്ളതെയും സ്നേഹിക്കരുത്, ഒരുത്തൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കാമമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നുള്ളത് എത്രയാകുന്നു. അവിടെ പ്രതിയാണ് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ആ വ്യക്തി ജഡമോഹത്തിലും കൺമോഹത്തിലും ലോകത്തിന്റെ പ്രതാപത്തിലും ജീവിക്കുകയാണെങ്കിൽ യോഹന്നാൻ പറയാണ് അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ സ്നേഹമില്ല. അന്നേരം ഞാൻ ഈ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവവചനത്തിൽ ഈ രണ്ട് കാര്യങ്ങളാണ്, വെളിച്ചവും ഇരുട്ടും എന്നുള്ള രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഒരു വ്യക്തി രക്ഷപ്പെടുന്നതിന് മുമ്പ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും ഇരുട്ടായിരുന്നു. അതുകൊണ്ടാണ് കൊലോസ്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ, നമ്മൾ ആ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ദൈവം നമ്മളെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക്. അന്നേരം ആ വ്യക്തി ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് വരുമ്പോൾ അവന്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ പ്രകാശം വരികയും ആ വ്യക്തി വെളിച്ചത്തിൽ നടക്കാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. ആ വ്യക്തി പ്രോഗ്രസീവായി വെളിച്ചത്തിൽ നടക്കാൻ തുടങ്ങിയാണ് ആ വ്യക്തി ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലും ദൈവ സഭയുമായിട്ടുള്ള കൂട്ടായ്മയിലേക്കും വരികയാണ്. ഇവിടെ ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലും ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മയുടെയും ഇടയ്ക്കാണ് ഈ ഇരുട്ട് എന്നുള്ളത് വരുന്നത്, ഇല്ലെങ്കിൽ പാപം എന്നുള്ളത് വരുന്നത്. അത് കടന്നു വരുമ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യണം? ആ വ്യക്തി യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടത്, അതാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ എട്ട് ഒമ്പത് വാക്യത്തിൽ അതിന്റെ തുടർച്ച പറഞ്ഞിരിക്കുന്നത് നാം നമുക്ക് പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മളില്ലാതെയായി. നമ്മൾ പാപമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ ഇപ്പോഴും ഇരുട്ടിന്റെ അവസ്ഥകളുണ്ട്. എന്നാൽ ദൈവം നമ്മൾ വെളിച്ചത്തിൽ കാണിച്ചു തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ അവൻ നമ്മളോട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും. എന്നിട്ട് ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ രണ്ട് ചോയ്സാണ് ആ വ്യക്തിക്കുള്ളത്. ഒന്നുകിൽ വെളിച്ചത്തിൽ പ്രോഗ്രസീവായി ആ വ്യക്തി വെളിച്ചത്തിൽ ദൈവമക്കളോടുള്ള കൂട്ടായ്മയിലും ദൈവമക്കളോടുള്ള കൂട്ടായ്മയിലും ട്രാൻസ്പെറന്റായി ദൈവത്തിന്റെ വെളിച്ചത്തിൽ ആ വ്യക്തിക്ക് കവറപ്പ് ചെയ്യാതെ നടക്കാം. ഇല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇരുട്ടിൽ ഈ വ്യക്തി നടക്കുകയും ചെയ്യാം. ഇരുട്ടിൽ നടക്കുന്നതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയുടെ കണ്ണ് കുരുടാകുന്നു, ഈ വ്യക്തിക്ക് പറ്റിയുള്ള ബോധ്യവും നഷ്ടപ്പെടുന്നു, ദൈവസഭയെ പറ്റിയുള്ള ബോധ്യവും നഷ്ടപ്പെടുന്നു. ഈ ഇതിനെപ്പറ്റി ലൂക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു ഇതിനെ സൂക്ഷിക്കാനായിട്ട് പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അതന്നെ അവിടെ പറയുകയാണ്, ഇതിനെയാണ് ബൈബിളിൽ കപടഭക്തി എന്ന് പറയുന്നത്, ഹിപ്പോക്രസി. കർത്താവ് പറയാണ് ആദ്യം ശിഷ്യന്മാർ കൂടി വന്ന കൂടി ആയിരം ആയിരമായി വന്നപ്പോൾ ശിഷ്യന്മാരുടെ തുടരാണ് പരീശന്മാരുടെ പുളിച്ചമാവായ കപടഭക്തി സൂക്ഷിച്ചു. ഇനി പുളിച്ചത് പുളിപ്പു എന്നുള്ളത് ബൈബിളിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ അർത്ഥം, ഇല്ലെങ്കിൽ ഏകദേശം ഒരേ അർത്ഥം വരുന്ന കാര്യമാണ്. ദൈവസഭയെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് നാം പുളിപ്പില്ലാത്തവരായി തീരണമെന്നാണ്. പഴയ നിയമത്തിൽ നമുക്ക് പുറപ്പാട് പുസ്തകം ആ പസഹ കുഞ്ഞാറിനെ അറക്കുന്ന ആ സംഭവം വായിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിനു മുമ്പ് എടുത്തിട്ടുള്ളതാണ്, അവിടെ ദൈവം ആദ്യം കൊടുക്കുന്ന ചില കൽപ്പനകളുണ്ട്. പുറപ്പാട് അതിന്റെ 12-ാമത്തെ അധ്യായത്തിൽ പസഹ കുഞ്ഞാറിനെ അറക്കുന്നതിന്റെ കാര്യം പറയുമ്പോൾ താഴേക്ക് വരുമ്പോൾ പറയുകയാണ് അതിന്റെ 13, 14, 15 വാക്യം. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. ഈ ദിവസം എന്ന് പറയുന്നത് ദ ഡേ ഓഫ് റിഡംഷൻ. വീണ്ടും ജനിച്ച ദൈവം നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്, പിശാചിന്റെ അധികാരത്തിൽ നിന്ന്, ഫറവോയുടെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച ആ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. നിങ്ങളത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. ഇറ്റ് ഷുഡ് ബി എ സെലിബ്രേറ്റ്, ഇറ്റ് ആസ് എ ഫീസ്റ്റ് അൺടു ദ ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമക്കളുടെ ജീവിതത്തിൽ വീണ്ടും ജനിച്ച ആ ദിവസം മുതൽ അത് ഉത്സവമാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഉത്സവമായിട്ട് ഇത് ആചരിക്കണം. എന്നിട്ട് പറയാണ് തലമുറ തലമുറയായും നിത്യ നിയമമായും നിങ്ങളിത് ആചരിക്കണം. എന്നിട്ട് അതിന്റെ തുടർച്ചയായിട്ട് പറയാണ് 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 1-ാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കിക്കളയണം. ഇവിടെ പറയണം 1-ാം ദിവസം തന്നെ, ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് നിങ്ങളുടെ ഇടയിൽ നിന്ന് പുളിച്ച മാവ് നീക്കിക്കളയണം. ഈ പുളിച്ച മാവ് എന്താണ് എന്നുള്ളത് കൊരിന്ത്യലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് വീണ്ടും വേറെ രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ ലൂക്കോസിന് ശേഷം 12-ാം വരാം. 1 കൊരിന്ത്യർ അതിന്റെ 3-ാമത്തെ അധ്യായം 1 കൊരിന്ത്യർ അതിന്റെ 5-ാമത്തെ അധ്യായം. അവിടെ പറയാണ് 1 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം അതന്നെ, നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കുവാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് നമ്മുടെ പഴയ പുളിമാവിനെ നീക്കിക്കളയും. നമ്മുടെ പെസഹാ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. ഇവിടെ പെസഹാ കുഞ്ഞാട് അറക്കപ്പെടുന്നതും പുളിപ്പില്ലാത്ത അപ്പവും രണ്ടും ചേർന്നാണ് വരുന്നത്. ഒരുമിച്ചിട്ടാണ് ഇത് രണ്ടും എപ്പോഴും പറയുന്നത്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. പെസഹ നിങ്ങൾ ഉത്സവമായിട്ട് ആചരിക്കണം. ആ ഉത്സവം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വിടുതൽ, യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ഈ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉത്സവമായിരിക്കണമെങ്കിൽ, അതൊരു സന്തോഷമായിരിക്കണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയ ഒരു സെലിബ്രേഷൻ ആയിരിക്കണമെങ്കിൽ, അതെന്തായിരിക്കണം എന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുളിപ്പ് നീക്കിക്കളയണം. ഈ പുളിപ്പും ഉത്സവവും കൂടെ ഒരുമിച്ചിട്ട് പോകത്തില്ല. ദൈവിക സന്തോഷവും പാപത്തിന്റെ പുളിപ്പും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേ കാര്യം യു ഷുഡ് സെലിബ്രേറ്റ് ഇറ്റ് ആസ് എ ഫീസ്റ്റ് എന്ന് പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ പുളിപ്പില്ലാത്തവരായി തീരുവാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിന് നീക്കി കളവിൻ. നമ്മുടെ പെസഹക്കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. ആകയാൽ ദെയർഫോർ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടല്ല, സ്വച്ഛതയും സത്യവുമായ പുളിമാവ് കൊണ്ട് തന്നെ, പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ, സോറി, സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ എന്താണ് ഉത്സവം ആചരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും പറഞ്ഞിരിക്കുന്നത് നമുക്ക് സെലിബ്രേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെയർഫോർ ലെറ്റ് അസ് സെലിബ്രേറ്റ് ദ ഫീസ്റ്റ്. ഇതൊരു ക്രിസ്ത്യ ജീവിതം ഒരു ഉത്സവമാണ്, ബൈബിൾ പഠിപ്പിക്കുന്നതാണ്. ഇറ്റ്സ് എ സെലിബ്രേഷൻ, അല്ലാതെ മുഖം നീട്ടി വളരെ സാഡായിട്ട് എങ്ങനെയോ വന്ന് പെട്ടുപോയി എന്നുള്ള അർത്ഥത്തിലല്ല, അതല്ല ക്രിസ്ത്യൻ ലൈഫ്. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നതേയില്ല. ഞാൻ ഇന്ന് രാവിലെ കുഞ്ഞുങ്ങളുടെ അടുത്ത് സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചപ്പോഴും പറയുമായിരുന്നു, എന്തുകൊണ്ടാണ് ആൾക്കാർ രക്ഷയിലേക്ക് വരാൻ തടസ്സമായിട്ടിരിക്കുന്നത്? ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ സെലിബ്രേഷൻ എന്താണെന്നുള്ള അവർക്ക് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാവാത്തത്. അന്നേരം എന്തുകൊണ്ടാണ് നമുക്ക് ക്രിസ്തീയ ജീവിതം സെലിബ്രേഷൻ ആവാത്തത്? എന്തുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള വിടുതൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആഘോഷമായി തീരാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ റിയൽ ജോയും റിയൽ സന്തോഷവും ഇല്ലാത്തത്? അതിന്റെ കാരണം പഴയ നിയമത്തിൽ നിഴലായിട്ടും പറയാണ്, പുതിയ നിയമത്തിൽ അത് പൊരുളായിട്ടും പറയാണ്, പുളിപ്പ് എന്നുള്ള ഒരു കാര്യം ഇതിന്റെ ഇടയ്ക്ക് കടന്നു വരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് പുളിപ്പില്ലായ്മ? എവിടെ പറയാണ്? ദ അൺലിവൻ ബ്രെഡ് ഓഫ് സിൻസിയറിറ്റി ആൻഡ് ട്രൂത്ത്. ഇതാണ് പുളിപ്പില്ലായ്മ എന്ന് പറയുന്നത്. നേരെ നേരെ തിരിച്ച് പുളിപ്പ് എന്താണെന്ന് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. പുളിപ്പില്ലായ്മ എന്ന് പറയുന്നത് സിൻസിയറിറ്റിയും ട്രൂത്തുമാണ്, സത്യസന്ധതയും സ്വച്ഛതയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് പുളിപ്പില്ലായ്മ. നേരെ പുളിപ്പ് എന്നുള്ളത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താണെന്നറിയാമോ? പുളിപ്പ് എന്നത് ഇറ്റ്സ് ഹിപ്പോക്രസി, ഇറ്റ് ഇസ് സിൻ. വേറെ രീതിയിൽ പറഞ്ഞാൽ കവേർഡ് സിൻ ആണ് പുളിപ്പ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതാണ് ഇരുട്ട് എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇരുട്ട് കിടക്കുകയാണ്. അതോടുകൂടി ഇവൻ കവറപ്പ് ചെയ്യുകയാണ്. ദൈവത്തിന്റെ മുമ്പിൽ മനുഷ്യരുടെ മുമ്പിലും കാര്യങ്ങൾ കവർ ചെയ്യാനായിട്ട് വരുന്നതാണ്. ദൈവം ആഗ്രഹിക്കേണ്ട സെലിബ്രേഷൻ, ക്രിസ്ത്യൻ ലൈഫിന്റെ ജോയി ആ വ്യക്തിയുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുകയാണ്. ആ വൈറ്റാലിറ്റി നഷ്ടപ്പെടുകയാണ്. ദൈവത്തിന്റെ മുമ്പിലും യഥാർത്ഥത്തിൽ കർത്താവിന്റെ മുമ്പിൽ ജീവിക്കേണ്ട പ്രാഗൽഭ്യം ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ പാപം പിടിമുറുക്കുകയാണ്. അതോടുകൂടി പുളിപ്പ് കടക്കുകയാണ്. അതാണ് ലൂക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയാണ്, ഈ പുളിപ്പ് പുളിച്ച മാവായ കപടഭക്തി സൂക്ഷിച്ചു. വളരെ ക്ലിയറായിട്ട് യേശു ക്രിസ്തു അത് വിശദീകരിച്ചു. ഇറ്റ്സ് എ ഹിപ്പോക്രസി. ബിവെയർ ദ ലീവൻ ഓഫ് ദ ഫാരിസീസ് വിച്ച് ഈസ് ഹിപ്പോക്രസി. ഈ ഹിപ്പോക്രസി എന്താണ് എന്നുള്ളത് പറയാണ് അടുത്ത വാക്യം. 2-3 വാക്യങ്ങൾ അവിടെ ഇരട്ട വായിച്ചു. ഇവിടെ പറയാണ്, ഇതിൽ ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, ബട്ട് ദെയർ ഇസ് നത്തിങ് കവേർഡ് അപ്പ് വിൽ ബി റിവീൽഡ് ആൻഡ് ഹിഡൻ ദാറ്റ് വിൽ നോട്ട് ബി നോൺ അക്കോർഡിംഗ്ലി വട്ട് എവർ യു സെഡ് ഇൻ ദ ഡാർക്ക് വിൽ ബി ഹേർഡ് ഇൻ ദ ലൈറ്റ് ആൻഡ് യു ഹാവ് വിസ്പേർഡ് ഇൻ ദ ഇന്നർ റൂം വിൽ ബി പ്രൊക്ലെയിംഡ് അപ്പോൺ ദ ഹൗസ് ടോപ്സ്. നാല് കാര്യമാണ്, കവേർഡ് അപ്പ്, രണ്ട് ഹിഡൻ, വട്ട് യു സെഡ് ഇൻ ദ ഡാർക്ക് വിസ്പേർഡ് ഇൻ ദ ഇന്നർ റൂം. എന്തൊക്കെയാണെന്നറിയാമോ? മൂടി വെച്ചത്, ഗൂഢമായത്, ഇരുട്ടത്ത് പറഞ്ഞത്, അറകളിൽ ചെവികളിൽ മന്ത്രിച്ചത്. എന്താണ് ഹിപ്പോക്രസി? എന്താണ് ഇരുട്ട്? എന്താണ് കവേർഡ് അപ്പ് സിൻ? എന്താണെന്നറിയാമോ? നമ്മ രഹസ്യത്തിൽ ആരും കാണാത്തപ്പോൾ, ദൈവവും നമ്മൾ മാത്രമുള്ളപ്പോൾ നമ്മൾ എന്തായിരിക്കുന്നു? അതാണ് പറഞ്ഞിരിക്കുന്ന കർത്താവ് പറയുന്നത്. ഇതാണ് പുളിച്ചമാവ്. ഇത് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ ലൈഫിന്റെ റിയൽ ജോയി നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയാത്തത്. ഇതിന്റെ അടിസ്ഥാന പ്രശ്നം ഈ പാപത്തിന്റെ കപടത്തിന്റെ അടിസ്ഥാന പ്രശ്നം എന്താണെന്നുള്ള തൊട്ടടുത്ത വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? അവിടെ പറയുന്നത്, എന്നാൽ എന്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നീട് അധികമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. എന്താണ് പാപത്തിന്റെ ഇല്ലെങ്കിൽ കപടഭക്തിയുടെ അടിസ്ഥാന കാരണം എന്നറിയാമോ? മനുഷ്യരെ ഭയപ്പെടുക എന്നുള്ളത്. അതാണ് കാര്യം, മനുഷ്യരെ ഭയപ്പെടുക. ദൈവം അതിന്റെ റൂട്ട് കാര്യം കർത്താവ് പറയാണ്, മനുഷ്യരെ നിങ്ങൾ ഭയപ്പെടും തോറും എന്ത് ചെയ്യുമെന്നറിയാമോ? നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ ജീവിക്കാൻ തുടങ്ങും. മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളുടെ ഭക്തിയായിത്തീരും. മനുഷ്യരുടെ മുമ്പിലായിരിക്കും നിങ്ങളുടെ ലൈഫിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സെറ്റ് ചെയ്യുന്നത്. അതോടുകൂടി ദൈവത്തിന്റെ മുമ്പിൽ ജീവിക്കുന്ന നിങ്ങൾ തീർത്തും. അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആരെ ഭയപ്പെടണം എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കർത്താവാണ് ഇവിടെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യം പറയാണ്, ആരെ ഭയപ്പെടണം എന്ന് പറയാം. ആരാണ് ഭയപ്പെടേണ്ടത്? ദൈവത്തെ. ദൈവത്തെ ഭയപ്പെടേണ്ടത് ആരാണെന്ന് അറിയാമോ? കപടഭക്തിയിൽ എന്തെങ്കിലും നമുക്ക് കവർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ലോകത്തിൽ ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ വെളിച്ചത്തിൽ നടക്കാത്തവരാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്നറിയാമോ? ദൈവത്തെ നമുക്ക് ഭയപ്പെടേണ്ടി വരും. കാരണം അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം, കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. റിപ്പീറ്റ് ചെയ്തിട്ട് പറയാണ്, അതേ അവനെ ഭയപ്പെടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയും. അന്നേരം ഭയപ്പെടണമെന്നും ദൈവം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. ആരെ ഭയപ്പെടണമെന്ന് ദൈവം പറയുന്നു, എന്തുകൊണ്ട് ഭയപ്പെടണമെന്ന് ദൈവം പറയുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും വെളിപ്പെടും. അതുകൊണ്ടാണ് ഒരിക്കലും, അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എല്ലാം വെളിപ്പെടുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ഗോഡ് ഈസ് ഗോയിങ് ടു ബ്രിങ് എവറിത്തിങ് ഇൻ ടു ഓപ്പൺ. അതുകൊണ്ട് ദൈവം പറയുന്നു, ഈ ഭൂമിയിൽ നിങ്ങൾ മനുഷ്യരെ ഭയപ്പെടരുത്. അടുത്ത വാക്യത്തിൽ കർത്താവ് പറയാണ്, ഈ മനുഷ്യരെ ഭയപ്പെടാതിരിക്കേണ്ടതിന്റെ കാരണം പറയുകയാണ്, എന്താണ്? രണ്ട് കാശിന് അഞ്ച് കുരികിൽ വിനെ വിൽക്കുന്നില്ലയോ, അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോവുകയില്ല. നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരികിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളു. അന്നേരം ദൈവം പറയാണ്, നിങ്ങൾക്ക് മനുഷ്യരെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം മനുഷ്യർക്ക് നിങ്ങളെ മാക്സിമം ചെയ്യാൻ കഴിയുന്നത് നിങ്ങളെ കൊല്ലാനാണ് കഴിയുന്നത്. ഇനി കൊല്ലുക പോയിട്ട് നിങ്ങളുടെ തലയിലെ ഒരു മുടി പോലും മനുഷ്യൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ദൈവം എണ്ണി അറിയാതെ നിങ്ങൾക്കത് സംഭവിക്കില്ല. അന്നേരം വളരെ ക്ലിയറായിട്ട് ദൈവം പറയാണ്, മനുഷ്യരെ ഭയപ്പെടരുത്, മനുഷ്യരെ ഭയപ്പെട്ട് നിങ്ങൾ ജീവിക്കരുത്, മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ ജീവിക്കരുത്. കാരണം മനുഷ്യർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ചെയ്യാൻ കഴിയുന്നെങ്കിലും ദൈവം അനുവദിച്ചില്ലേ ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ, ഞാൻ ഇതിന്റെ ഡീറ്റെയിലേക്ക് പോകാനായിട്ട് എനിക്ക് സമയമില്ല, ദൈവത്തിനെ ഏറ്റു പറയാനായിട്ട് പറയുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം പറയുന്നതാണ്. താഴേക്ക് വരുമ്പോൾ കർത്താവ് ഇതിന്റെ വിശദീകരണം വീണ്ടും പറയുന്നുണ്ട്. അതിന്റെ 22-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വാക്യം മുതൽ, വിചാരപ്പെടരുത് എന്ന് പറയുമ്പോഴും ഈ കാര്യങ്ങൾ തന്നെ പറയുകയാണ്. താഴേക്ക് വരുമ്പോൾ 26-ാമത്തെ വാക്യം, 25-26, ഇവിടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് ആൾക്കാരടുത്ത് പറഞ്ഞു പഠിപ്പിക്കാൻ, ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്ന്, ദൈവത്തെ ഭയപ്പെടരുത്, സോറി, മനുഷ്യരെ ഭയപ്പെടരുത്, മനുഷ്യരുടെ മുമ്പിൽ ജീവിക്കരുത്, നിങ്ങൾ ഭാവിയെപ്പറ്റി വിചാരപ്പെടരുത്. ഇതെല്ലാം ദൈവം അറിയുന്നു. ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ജീവിക്കാം. ഒന്ന് യോഹന്നാൻ അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ നമുക്ക് ധൈര്യമുണ്ടാവുന്നതിനെ പറ്റി പറയാം. ഇവിടെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യം പറഞ്ഞിട്ട് ധൈര്യമുണ്ടാകുന്നതിനെ പറ്റി പറയാണ്. അതിന്റെ 1:28, ഇവിടെ പറയാണ് കർത്താവ് ഒരിക്കൽ പ്രത്യക്ഷനാകും. പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് അവന്റെ മുമ്പിൽ ധൈര്യമുണ്ടാകേണ്ടതിന് എന്തു വേണമെന്ന് പറഞ്ഞിരിക്കുന്നേ? നാം അവനിൽ വസിക്കുക. അവനിൽ വസിക്കുക എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? അവനിൽ വസിക്കുക എന്ന് പറഞ്ഞതാണ് അതിന്റെ മുകളിൽ നമ്മൾ വായിച്ചത്, അവനോടുള്ള കൂട്ടായ്മയിൽ നടക്കുക. അവനിൽ വസിക്കുക എന്നുള്ളതാണ് കർത്താവിനെ കർത്താവിനോട് കൂടെ അതിന്റെ ഒന്ന് രണ്ടാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം. യോഹന്നാൻ ഒന്ന് യോഹന്നാൻ രണ്ടിന്റെ ആറ് അവിടെ പറയണം അവനിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുക, കർത്താവ് ഈ ഭൂമിയിൽ നടന്നതുപോലെ നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള കണ്ടിന്യൂസ് കൂട്ടായ്മയിൽ നടക്കുക എന്നുള്ളതിനെ പറഞ്ഞതിന്റെ അർത്ഥം. വേറെ രീതിയിൽ പറഞ്ഞാൽ വെളിച്ചത്തിൽ നടക്കുക. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ, ഒരു വ്യക്തി യഥാർത്ഥത്തിൽ കർത്താവിന്റെ വെളിച്ചത്തിൽ ആ വ്യക്തി നടക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വേറൊന്നും ഭയപ്പെടാനായിട്ടില്ല. കർത്താവ് വരുമ്പോൾ കർത്താവിന്റെ മുമ്പിൽ ആ വ്യക്തിക്ക് ധൈര്യമായിട്ട് ജീവിക്കാം, നിൽക്കാം. ആ വ്യക്തി പരിശുദ്ധനായതുകൊണ്ടല്ല, ആ വ്യക്തി വെളിച്ചത്തിൽ നടക്കുന്നതുകൊണ്ടാണ്, ആ വ്യക്തി കവർ ചെയ്യാതെ ജീവിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവം പറയുകയാണ്, നിങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഇരുട്ടത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചെവിയിൽ മന്ത്രിക്കുന്ന കാര്യം, ആരും കേട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ബാക്കിയുള്ളവരെ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ രഹസ്യത്തിൽ കവർ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ, ഗൂഢമായി ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ, ഞാൻ പറഞ്ഞു നിങ്ങൾ സ്വയം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ ആരും ചെയ്യുന്നുണ്ടെന്നോ ചെയ്യാനില്ലെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടി വരും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ, ഇംഗ്ലീഷിൽ ഇങ്ങനെ കണ്ടിരിക്കുന്നത്, രണ്ട് വാക്ക് കണ്ടിരിക്കുന്നത്, കോൺഫിഡൻസ് ആൻഡ് ഡു നോട്ട് ഷ്രിങ്ക് ബാക്ക്, ലജ്ജിച്ചു പോവുക അല്ലെങ്കിൽ ധൈര്യമുണ്ടാകുക. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, സോ ദാറ്റ് വി വെൻ ഹി അപ്പിയേഴ്സ് വി മേ ഹാവ് കോൺഫിഡൻസ് ആൻഡ് നോട്ട് ഷ്രിങ്ക് അവേ ഫ്രം ഹിം ഇൻ ഷെയിം അറ്റ് ഹിസ് കമ്മിങ്. കർത്താവിന്റെ വരവിനെ പറ്റി നിങ്ങൾ ഓർക്കുമ്പോൾ, എല്ലാ കാര്യത്തെയും കർത്താവ് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് വെളിച്ചത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ ഷ്രിങ്ക് ബാക്ക് ചെയ്യുമോ, ഷെയിമിൽ ലജ്ജിച്ച് പുറകോട്ട് മാറേണ്ടി വരുമോ, അതോ ധൈര്യപൂർവ്വം മുമ്പോട്ട് പോവോ? ധൈര്യത്തിന്റെ അടിസ്ഥാനം എന്താ? ധൈര്യത്തിന്റെ അടിസ്ഥാനം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, ഒന്ന്, നാം ദൈവമക്കളാണ് എന്നുള്ള ധൈര്യം. അതാണ് അതിന്റെ യോഹന്നാന്റെ സുവിശേഷം നാലാമത്തെ അധ്യായത്തിൽ, നാലാമത്തെ അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യത്തിൽ പറയാണ്, ന്യായവിധ ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു, അവനിരിക്കുന്നത് പോലെ നാമും ഈ ലോകത്തിലിരിക്കുന്നു. ഞാൻ പറയട്ടെ, ഒരു വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിലാണ് ജീവിക്കുന്നതെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വെളിച്ചത്തിൽ നടക്കുകയാണെങ്കിൽ, ദൈവം ചെയ്യുന്ന കാര്യം പ്രോഗ്രസീവായി അവന്റെ ജീവിതത്തിൽ വെളിച്ചത്തെപ്പറ്റി ബോധ്യം വരുത്തിക്കൊണ്ടിരിക്കും, അവന്റെ പാപത്തെപ്പറ്റി ബോധ്യം വരുത്തിക്കൊണ്ടിരിക്കും, ഇരുട്ടിനെ പറ്റി ബോധ്യം വരുത്തിക്കൊണ്ടിരിക്കും. അവൻ ആ വെളിച്ചത്തിൽ നടക്കുകയും ആ വെളിച്ചത്തിൽ അവൻ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നിടത്തോളം അവനൊരു ധൈര്യമുണ്ട്. കർത്താവ് വരുമ്പോൾ കർത്താവിന് മുമ്പിൽ എനിക്ക് ധൈര്യമായിട്ട് നിൽക്കാം, ഞാൻ പെർഫെക്റ്റ് ആയി തീർന്നുകൊണ്ടല്ല. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, യോഹന്നാന്റെ സുവിശേഷം അതിന്റെ യോഹന്നാൻ ലേഖനം തന്നെ മൂന്നാമത്തെ അധ്യായം, മൂന്നാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ പറയാണ്, പ്രിയമുള്ളവരെ നാം ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷനായില്ല, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുന്നത് പോലെ കാണുന്നതാകയാൽ അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. കർത്താവ് വരുമ്പോൾ നാം കർത്താവിനെ പോലെ പെർഫെക്റ്റ് ആയിത്തീരും, അവനോട് സദൃശ്യനായിത്തീരും. പക്ഷെ അടുത്ത വാക്യം പറയാണ്, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കും. എന്നാലും ഇതൊരു പ്രോഗ്രസ് ആണ്. ഈ ഒരു കാര്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്നില്ല എങ്കിൽ ഹി നീഡ് ടു ഫിയർ. നേരെ ദൈവം പറയാണ്, നമ്മൾ യൂക്കോസിലേക്ക് മടങ്ങി വരാം. യൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, ഗൂഢമായതൊന്നും വായിച്ചു, അവിടെ പറയാണ്, മൂടിവെച്ചതൊന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കുകയില്ല, ആകയാൽ നിങ്ങൾ ഇരുട്ടത്ത് പറഞ്ഞതെല്ലാം വെളിച്ചത്ത് കേൾക്കും, അറയിൽ വെച്ച് ചെവിയിൽ മന്ത്രിച്ചതെല്ലാം പുരമുകളിൽ ഘോഷിക്കപ്പെടും. ഞാൻ പറയട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞു, വീണ്ടും ഇരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്നത് ആ വ്യക്തി ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് വളർത്തുന്നു. കൊലോസ് ലേഖനം ഒന്നാമത്തെ അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം. ഏതാണ് യഥാർത്ഥത്തിൽ വീണ്ടും ഇരിക്കുമ്പോൾ നടക്കുന്നത്? ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ വെളിച്ചം വരുന്നു. ഇതാണ് യോഹന്നാന്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് സ്ഥിരമായിട്ട് വായിക്കുന്ന വാക്യങ്ങൾ പറഞ്ഞിരിക്കും. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ മൂന്നിന്റെ പതിനാറ് താഴേക്ക് വായിച്ചു. അടുത്ത വാക്യം പറയണം, പത്തൊമ്പതാമത്തെ വാക്യം പറയണം, ന്യായവിധി എന്നതോ ജഡ്ജ്മെന്റ് എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത്. തിന്മ പ്രവർത്തിക്കുന്നവരെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കുന്നതാകൊണ്ട് അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. നേരെ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ സംഭവിച്ചെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് വെളിച്ചം ലോകത്തിലേക്ക് വന്നു. ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ വെളിച്ചം കടക്കുകയാണ്. മുഴുവൻ ഇരുട്ടായിരുന്ന, മുഴുവൻ കംപ്ലീറ്റ് ഇരുട്ടായിരുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ വെളിച്ചം വന്നു കടന്നിട്ട് ആ വ്യക്തിയുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുകയാണ്. ഇതാണ് ആദ്യം സംഭവിക്കുന്നത്, ഇതാണ് വീണ്ടും ജനനത്തിൽ നടക്കുന്നത്. എന്നാൽ പ്രോഗ്രസീവായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 11-ാമത്തെ അധ്യായത്തിന്റെ 33 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തു പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 11:33 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പറയാണ് വിളക്ക് കൊളുത്തിയിട്ട് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ യേശുക്രിസ്തു പറയാണ് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഒരു വിളക്ക് കത്തിച്ചതുപോലാണ്, ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പ്രകാശം വന്നിട്ട് ആ വ്യക്തി വിളക്ക് പോലെ കത്തുകയാണ്. എന്നിട്ട് കർത്താവ് പറയാണ് ഈ വിളക്ക് കത്തിച്ചിട്ട് ഇതെവിടാണ്, അത് നിലവറയിലോ പറയിൻ കീഴിലോ വെക്കാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടത് തണ്ടിന്മേൽ അത്ര വെക്കേണ്ടത്. എന്നിട്ട് രണ്ടാമത് കർത്താവ് പറഞ്ഞ കാര്യം, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ വെളിച്ചം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം, അവൻ തണ്ടിന്മേൽ ഉയർന്നിരിക്കുന്ന പോലെ ആയിരിക്കും. യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷത്തിലും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ മലമേൽ ഉയർന്നിരിക്കുന്ന പട്ടണം പോലെയാകുന്നു, വിളക്ക് കത്തിച്ചിട്ട് തണ്ടിന്മേൽ അത്തവയ്ക്കുന്നു. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ തണ്ടിന്മേൽ വെക്കുന്നതിന് പകരം ഇതിനെ പറയിൻ കീഴിൽ വെക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഇതിനെ കവർ ചെയ്യാം. നമ്മുടെ ഉള്ളിൽ വന്ന ആ വെളിച്ചത്തെ അതിന്റെ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പോസിബിലിറ്റിയാണ് അടുത്ത രണ്ട് വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, 34-35 വാക്യങ്ങൾ. ഇവിടെ ഒരു 3 പോസിബിലിറ്റി കർത്താവ് പറയുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 3 പോസിബിലിറ്റി. ഒന്ന് എന്താണെന്നറിയാമോ, ഒന്ന് മുഴുവൻ ഇരുട്ടുള്ള അവസ്ഥ, മുഴുവൻ അന്ധകാരമുള്ളത്, അതാണ് വീണ്ടും ജനിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ. ആ വ്യക്തി, ആ വ്യക്തിയുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ആ വ്യക്തിയുടെ കണ്ണു തുറക്കുകയാണ്. അതാണ് 34-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ശരീരത്തിന് വിളക്ക് കണ്ണാകുന്നു, കണ്ണ് ചൊവ്വുള്ളതെങ്കിലോ ശരീരം മുഴുവൻ പ്രകാശിതമാകും, ദോഷമുള്ളതെങ്കിലോ ശരീരവും ഇരുട്ടുള്ളത് തന്നെ. എന്നൊരു ശരീരം ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, യുവർ ബോഡി ഓൾസോ ഫുൾ ഓഫ് ഡാർക്ക്നെസ്. ഒരു വ്യക്തിയുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാതിരിക്കുമ്പോൾ ആ വ്യക്തി മുഴുവൻ ഇരുട്ടിലാണ്, ആ വ്യക്തിയുടെ ജീവിതം മുഴുവൻ ഇരുട്ടിലാണ്. എന്നാൽ ആ വ്യക്തിയുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുകയാണ്. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ വ്യക്തിയുടെ ഹൃദയദൃഷ്ടി, ആ വ്യക്തിയുടെ കണ്ണ് പ്രകാശിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വെളിച്ചം വരികയാണ്. എന്നിട്ട് പറയാണ് ആ വെളിച്ചം എന്ത് സംഭവിക്കുന്നറിയാമോ, അതിന്റെ 36-ാമത്തെ വാക്യത്തിൽ പറയാണ് നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവൻ പ്രകാശിതമായാൽ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിക്കുന്നത് പോലെ അശേഷം പ്രകാശിപ്പിക്കും. എന്ന് പറഞ്ഞാൽ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവത്തിന്റെ വെളിച്ചം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നിട്ട് ആ വ്യക്തിയെ ലൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ, ആ വ്യക്തി ആ വെളിച്ചത്തിൽ നടക്കാൻ തുടങ്ങുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാമോ, ദൈവം അവനെ അവന്റെ പാപത്തിന്റെ ഏരിയാസ് എല്ലാം കാണിച്ചു കൊടുക്കും. കാണിച്ചു കൊടുക്കുക മാത്രമല്ല, അതോടൊപ്പം തന്നെ അതിനെ അവൻ ശുദ്ധീകരിക്കുകയും അവന്റെ ശരീരത്തെ മുഴുവൻ വെളിച്ചമാക്കുകയും ചെയ്യും. ഇതാണ് ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ്. ഇത് കർത്താവ് വരുമ്പോഴാണ് പൂർണ്ണമായിട്ട് സാധ്യമാകുന്നത്. എന്നാൽ ദൈവത്തിന്റെ ഉദ്ദേശം ഇതാണ്, വീണു ജനിച്ച ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിന്റെ വെളിച്ചം വരുന്നു, ആ വ്യക്തി വെളിച്ചത്തിൽ നടക്കുന്നു, ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ, ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മയിൽ വെളിച്ചത്തിൽ നടക്കുമ്പോൾ ദൈവം അവന്റെ കാര്യങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ അവൻ കാണിച്ചു കൊടുക്കുമ്പോൾ യോഹന്നാൻ പറഞ്ഞിരിക്കുന്ന പോലെ അവൻ മാനസാന്തരപ്പെടുകയാണ്, അവൻ പാപങ്ങളെ ഏറ്റുപറയാണ്, അവൻ ശുദ്ധീകരിക്കപ്പെടുകയാണ്, അവന്റെ ശരീരത്തിൽ മുഴുവൻ വെളിച്ചം ഇങ്ങനെ ഒരു ലൈറ്റ് റേഡിയേറ്റ് ചെയ്യുന്നത് പോലെ. അതാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, എ ലാംപ് ഇല്ലുമിനേറ്റ് വിത്ത് യു ഇറ്റ്സ് റേസ്. അവൻ മുഴുവൻ വെളിച്ചമായി 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 തീരുകയാണ്. അവന്റെ മുഖത്തിൽ കൂടി അവനിൽ കൂടി ഇടപെടുന്നവരിൽ കൂടി എല്ലാം ആ വെളിച്ചം, ദൈവത്തിന്റെ വെളിച്ചം ലോകത്തിലേക്ക് പ്രകാശിക്കുകയാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിന്നിലുള്ള ഒരു വാണിംഗ് 35-ാമത്തെ വാക്യത്തിൽ പറയാണ്, എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതെ ഇരിപ്പാൻ നോക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ ഇതിന്റെ ഒരു പോസിബിലിറ്റി എനിക്ക് തോന്നുന്നു. മത്തായിയുടെ സുവിശേഷത്തിലാണെന്ന് തോന്നുന്നു. മത്തായിയുടെ സുവിശേഷം അതിന്റെ 6-ാമത്തെ അധ്യായം, 6-ാമത്തെ അധ്യായത്തിന്റെ 21, 22, 23 വാക്യത്തിൽ ഇതിന്റെ ഒരു ഡേഞ്ചർ ഇവിടെ പറയുന്നുണ്ട്. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. ശരീരത്തിന് വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവൻ ഇരുട്ടതായിരിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒന്ന് മുഴുവൻ പ്രകാശം, ഒന്ന് മുഴുവൻ ഇരുട്ട്. എന്നിട്ട് അടുത്ത വാക്യം പറയുകയാണ്, എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. നേരെ മൂന്ന് പോസിബിലിറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വെളിച്ചം ആ വ്യക്തിയെ കൂടുതൽ കൂടുതൽ വെളിച്ചത്തിലേക്ക് നടക്കുകയും ആ വ്യക്തിയെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന രീതിയിലേക്ക് ഒന്നുകിൽ വരാം, ഇല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഉള്ളിൽ ദൈവം കൊടുത്ത ആ വെളിച്ചവും കൂടി അണഞ്ഞിട്ട് ആ ശരീരം മുഴുവൻ ഇരുട്ടായിത്തീരാം. എന്ത് സംഭവിക്കുന്നറിയാമോ? എന്താണ്, എങ്ങനെയാണ് അതിന്റെ പോസിബിലിറ്റി, എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നറിയാമോ? നമ്മൾ ആ വെളിച്ചത്തെ പറയിന്റെ കീഴിൽ വെച്ചാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ നമ്മൾ കവറപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, നമ്മൾ പാപത്തെ മറയ്ക്കാൻ തുടങ്ങുമ്പോൾ, നമ്മൾ ഹൈഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, നമ്മളുടെ ജീവിതത്തിൽ ഹിപ്പോക്രസി എന്ന പുളിച്ച മാവ് അതിന്റെ പുളിപ്പിങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നാം വീണ്ടും വീണ്ടും നാം ദൈവത്തിന്റെ സന്നിധിയിൽ മാനസാന്തരപ്പെടാതെ പാപത്തിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ദൈവം അവനെ വാൻ ചെയ്യുകയാണ്, നിന്റെ ഉള്ളിലുള്ള ആ വെളിച്ചം കൂടെ ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം നമ്മുടെ അടുത്ത് പല രീതിയിൽ ഇടപെടും. ആദ്യമേ ഞാൻ പറഞ്ഞു, ദൈവം നമ്മളുടെ അടുത്ത് നമ്മുടെ ഹൃദയത്തിൽ പാപത്തെപ്പറ്റി സംസാരിക്കും. ദൈവം ബോധ്യം വരുത്തും. ദൈവം വ്യക്തമായിട്ട് നമ്മളുടെ അടുത്ത് സംസാരിക്കും. രണ്ടാമത്, നാം ആ ലെവലിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ, നമ്മൾ മാനസാന്തരപ്പെടാതെ പാപത്തെ കവർ ചെയ്ത് നാം മുമ്പോട്ട് പോകുമ്പോൾ ദൈവം ചിലപ്പോൾ നമ്മളെ എക്സ്പോസ് ചെയ്യും. അത് ബാക്കിയുള്ളവരുടെ മുമ്പിലായിരിക്കാം, എക്സ്പോസ് ചെയ്യും. ദൈവം അങ്ങനെ എക്സ്പോസ് ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? അങ്ങനെയും നമ്മൾ എക്സ്പോസ്ഡ് ആയി മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഒരിക്കൽ ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാം കൂടെ എക്സ്പോസ്ഡ് ആവും. റോമാലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ദൈവം എന്താണ് അവസാനം ചെയ്യുന്നതിനെ പറ്റി പറയുന്നത്, റോമർ 2:16. ഒരിക്കൽ ദൈവം എന്താണ് ചെയ്യുന്നറിയാവും? മനുഷ്യന്റെ രഹസ്യങ്ങളെ മുഴുവൻ ന്യായം വിധിക്കാനുണ്ട്. 1 കൊരിന്ത്യർ 4:5 ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, 4:5 പറഞ്ഞിരിക്കുകയാണ്, ആകയാൽ കർത്താവ് വരുന്നതിനു മുമ്പേ, സമയത്തിനു മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയത്തിന്റെ ആലോചനകൾ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ദൈവത്തിന്റെ വചനം നമ്മളുടെ തടപെടുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ തടപെടുമ്പോൾ ആ വ്യക്തിക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാം? ഒന്നുകിൽ ആ വ്യക്തിക്ക് അപ്പോൾ തന്നെ മനസ്സാന്തരപ്പെടാം. ദൈവം നമ്മുടെ സംസാരിക്കുമ്പോൾ, ദൈവം പരിശുദ്ധാത്മാവിൽ കൺവിക്ട് ചെയ്യുമ്പോൾ, പാപത്തെപ്പറ്റിയും നീതിയെപ്പറ്റിയും റിയലായിട്ടുണ്ട് ന്യായവിധിയെപ്പറ്റിയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യം വരുത്തുമ്പോൾ, നമ്മൾ മാനസാന്തരപ്പെട്ടാൽ ദൈവം നമ്മളെ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകത്തില്ല. നമ്മൾ അതിനെ കവർ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ദൈവം നമ്മളെ സ്നേഹിക്കുന്നവരാകൊണ്ട് മാനസാന്തരപ്പെടാനായിട്ടുള്ള നെക്സ്റ്റ് അവസരമാണ് നാം ദൈവം നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യുന്നത്. അവിടെ വച്ച് നാം മാനസാന്തരപ്പെട്ടാൽ വീണ്ടും നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ലജ്ജിക്കാതെ ഇരിക്കാം. ഇല്ലെങ്കിൽ അവിടെയും നമ്മൾ മാനസാന്തരപ്പെടാതെ അവിടെയും നമ്മൾ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. നമ്മൾ കവറപ്പ് ചെയ്യുന്തോറും നമുക്ക്
ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. മനുഷ്യരുടെ മുമ്പിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. മാക്സിമം നമുക്ക് ഇവിടെയുള്ളവരുടെ മുമ്പിൽ, ബാക്കിയുള്ളവരുടെ മുമ്പിൽ എല്ലാം നമുക്ക് പലതും കവർ ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് സഹോദരന്റെ അടുത്ത് പക വെച്ചുകൊണ്ടിരിക്കാനായിട്ട് കഴിയും. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നമുക്ക് പാപം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് കഴിയും. എന്നാൽ ദൈവം ഇതിനെ പല സമയത്തായിട്ട് നമ്മളുടെ അടുത്ത് സംസാരിക്കും. പല സമയത്തായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ വെളിപാട് പുസ്തകത്തിൽ കർത്താവ് അതുകൊണ്ടാണ് വെളിപാട് സഭയിലെ ഒരു സഭയെടുത്ത് പറയുന്നത്. വെളിപാട് അതിന്റെ രണ്ടാമത്തെ അധ്യായം, രണ്ടാമത്തെ അധ്യായത്തിൽ തുയസൈരയിലെ സഭയുടെ ദൂതന് എഴുതുമ്പോൾ പറയാണ് അവിടെ അവരുടെ ഒരു പാപത്തെ പറ്റി. അത് ലിറ്ററൽ പാപമാണോ സ്പിരിച്വലായിട്ടുള്ളതാണോ നമുക്കറിയില്ല. അവിടെ പറഞ്ഞിരിക്കുകയാണ് 23-ാമത്തെ വാക്യത്തിൽ ആ പാപം പറയാണ്, ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പവും തിന്നുവാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ പറ്റി പറയാനുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരടുത്ത് പറയാണ് നിനക്കൊരു കുറ്റമുണ്ട്. There is a sin in you. ഏത് പാപമായിരിക്കും? നമ്മളുടെ അടുത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവം കൺവിക്ട് ചെയ്യാണ്, There is a sin. നിന്റെ ജീവിതത്തിൽ പാപമുണ്ട്. എന്നിട്ട് പറയാണ് ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ ആൾക്ക് മനസ്സിലായി. അവിടെ പറയാണ് ആദ്യം ദൈവം നമുക്ക് സമയം തരുന്ന എന്തിനാണെന്നറിയാമോ? ദൈവം നമ്മളെ എക്സ്പോസ് ചെയ്യാതിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? നമുക്ക് മാനസാന്തരപ്പെടാനുള്ള സമയമാണ്. ദൈവത്തിന്റെ സന്നിധി മാനസാന്തരപ്പെടാനുള്ള സമയമാണ്. മാനസാന്തരപ്പെടാനുള്ള സമയം കൊടുത്തിട്ടും അവൾ മാനസാന്തരപ്പെടാൻ അവൾക്ക് മനസ്സില്ല. എന്നിട്ട് പറയാണ് എന്നിട്ടും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അവിടെ പറയാണ് താഴേക്ക് വരുമ്പോൾ പറയാണ് ഞാൻ ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. താഴേക്ക് വരുമ്പോൾ പറയാണ് ആകയാൽ മാനസാന്തരപ്പെടും. അത് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറന്റ് സ്റ്റേജുകളിൽ നമുക്ക് മാനസാന്തരപ്പെടാം. ദൈവം നമ്മളെ ദൈവത്തിന്റെ പരിശുദ്ധാലും നമുക്ക് വെളിച്ചം തരുമ്പോൾ നമുക്ക് മാനസാന്തരപ്പെടും. അതാണ് ആദ്യത്തെ ഏറ്റവും നല്ല സ്റ്റേജ്. രണ്ടാമത് ദൈവം ഒരു സ്റ്റേജിൽ നമ്മളെ കൊണ്ടുവന്നിട്ട് നമ്മളുടെ കപടഭക്തിയുള്ള ജീവിതം ശരിക്കും വളരെ ബുദ്ധിമുട്ടുള്ള ജീവിതമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കവേർഡ് അപ്പ് ലൈഫ് ഇസ് എ മോസ്റ്റ് ഡിഫിക്കൽട്ട് ലൈഫ്. കാരണം എപ്പം വേണമെങ്കിലും ഇത് പുറത്തു വരാം, എപ്പം വേണമെങ്കിലും എക്സ്പോസ് ആവാം. നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് മനുഷ്യരുടെ മുമ്പിൽ ജീവിക്കാൻ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് മനുഷ്യരെ ഭയപ്പെടരുത്, മനുഷ്യരുടെ മുമ്പിൽ ജീവിക്കരുത്, ദൈവത്തിന്റെ മുമ്പിൽ ജീവിക്കുക. നിന്റെ ജീവിതത്തിൽ ഏത് പാപം വന്നാലും നിനക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ധൈര്യത്തോടെ പോയി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് നിനക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമ്പോൾ നീ അത് ചെയ്യാതെ മനുഷ്യരുടെ മുമ്പിൽ ജീവിക്കുമ്പോൾ അതൊരു ഡിഫിക്കൽട്ട് ലൈഫാണ്. അത് ഒരിക്കലും എപ്പോഴും എക്സ്പോസ് ആവാവുന്ന ലൈഫാണ്. അങ്ങനെ ദൈവം എക്സ്പോസ് ചെയ്യുമ്പോൾ ഒരു വ്യക്തി മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ ദൈവം പറയാണ് ഒരിക്കൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ചെന്ന് നിൽക്കേണ്ടി വരും. നമ്മൾ ഈ ചെക്ക് പോസ്റ്റുകളെല്ലാം വിട്ടിച്ച് നമുക്ക് പോകാം, പക്ഷെ ഒരിക്കൽ അവസാനത്തെ ഒരു ചെക്ക് പോസ്റ്റ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കും, അവിടെ എല്ലാ രഹസ്യവും വെളിപ്പെടുന്ന ദിവസം വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോടുള്ള കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചത്തിൽ നടക്കുകയാണ്. വെളിച്ചത്തിൽ നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പാപങ്ങളെ തന്നെ വെളിച്ചം കൂട്ടുമ്പോൾ നമ്മൾ മാനസാന്തരപ്പെട്ട് മുമ്പോട്ട് പോകണം. മൂന്നാമത് നമ്മൾ ഇരുട്ടിൽ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് പിശാചിനോട് എതിരിടാനായിട്ട് കഴിയത്തില്ല. റോമാലേഖനം അതിന്റെ 13-ാമത്തെ അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ. അവിടെ പറയുന്നത് രാത്രി കഴിയാറായി പകലടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സമയം, രക്ഷ കർത്താവ് വരാറായി. അതുകൊണ്ട് അതാണ് മേലെ പറഞ്ഞത്, നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് ഇപ്പോൾ അടുത്തിരിക്കുന്നു. എന്നിട്ട് പറയാണ് അതുകൊണ്ട് ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കുക. എന്നിട്ട് പറയാണ് പകൽ സമയത്തെന്ന പോലെ നാം മര്യാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈഡിംഗ് കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക, വെളിച്ചത്തിൽ നടക്കുക, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരിക. എന്നിട്ട് പറയുന്നത് ഇതൊരു ആയുധമാണ്. ഈ വെളിച്ചത്തിന്റെ ആയുധവർഗം കൊണ്ടേ നമുക്ക് പിശാചിനോട് എതിരിടാൻ കഴിയത്തുള്ളൂ. എഫേസ്യ ലേഖനം അതാണ് പറയുന്നത്. എഫേസ്യ ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായം, എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഈ ആയുധവർഗം ധരിച്ച് പോരാടുന്നതിനെ പറ്റി പറയാം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. അതാണ് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, വെളിച്ചത്തിന്റെ ആയുധവർഗം. എന്നിട്ട് വേണം നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ എന്ന് പറഞ്ഞിട്ട് പറയാണ്. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കണമേ, അവിടെ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് so that you may be able to resist in the evil day. ഈ ദുർദിവസം എന്ന് പറയുന്നത് എപ്പോഴാണ് വരുന്നത് നമുക്കറിയത്തില്ല. ഈ ദുർദിവസം വരുമ്പോൾ ആയുധം ധരിക്കാനായിട്ട് ഓടാൻ നമുക്ക് കഴിയത്തില്ല അല്ലെ. യുദ്ധം വരുമ്പോഴേക്കും ആയുധം ധരിക്കാനായിട്ട് സർവായുധം ധരിക്കാനായിട്ട് ഓടാനുള്ള സമയം കിട്ടത്തില്ല. അന്നേരം ഇതെപ്പോഴും ധരിച്ചുകൊണ്ടിരിക്കണമെന്നാണ് വാർത്ത പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ഈ ആയുധവർഗം ധരിച്ചിരിക്കണം. എന്താണ് ആയുധവർഗം? വെളിച്ചത്തിന്റെ ആയുധവർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കണം. ഞാൻ വീണ്ടും വീണ്ടും പറയട്ടെ, ഇതിന്റെ അർത്ഥം നമ്മൾ പരിപൂർണ വിശുദ്ധരാവുക എന്നുള്ളതല്ല, നാം സത്യസന്ധരായി ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ ജീവിക്കുക എന്നുള്ളതാണ്. അന്നേരം അങ്ങനെ നമ്മൾ വെളിച്ചത്തിന്റെ കർത്താവിന്റെ മുമ്പിൽ നമ്മൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റുപറഞ്ഞ് മനുഷ്യരുടെ മുമ്പിൽ കവർ ചെയ്യാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ വെളിച്ചത്തിന്റെ ആയുധവർഗമാണ് ധരിച്ചിരിക്കുന്നത്. ആ ആയുധവർഗം നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പിശാചിന് നമ്മളുടെ അടുത്ത് മുമ്പിൽ നിൽക്കാനായിട്ട് കഴിയത്തില്ല. പിശാചിന് നമുക്കെതിരാ. ഇത് ആദ്യത്തെ ആയുധം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്, അവിടെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി, അതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പുളിമാവ് നീക്കിക്കളയണം, നിങ്ങൾ ഉത്സവം ആചരിക്കണം സത്യവും ശുദ്ധവുമായ പുളിപ്പില്ലായ്മ. സത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നേ, സത്യം എന്ന് പറഞ്ഞിരിക്കുന്നേ നിങ്ങളുടെ അരയുടെ ബെൽറ്റാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ബാക്കിയല്ല, ഞാൻ ബാക്കിയുള്ളതിലോട്ടൊന്നും പോകാൻ സമയമില്ല, എനിക്ക് എടുക്കാനായിട്ട് നിൽക്കുന്നില്ല. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൽറ്റാണ്, ബെൽറ്റ്. ഈ ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇത് ഉപയോഗിക്കുന്ന പോലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടല്ല ആയുധവർഗം ധരിക്കുന്ന ഒരു ബെൽറ്റ് ഇടുന്നത്. എന്തിനാ ബെൽറ്റ് ഇടുന്നത്? ബെൽറ്റ് എന്തിനാ ഇടുന്നേ? യുദ്ധത്തിന് മുമ്പ് എന്തിനാ ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നേ? ആ ഡ്രസ്സ് ഊരിപ്പോവാതിരിക്കും, മുറുകിയിരിക്കാൻ വേണ്ടിട്ടാ. ഇല്ലെങ്കിൽ ഒരു മുണ്ട്, സിൽക്ക് മുണ്ടൊക്കെ കൊടുക്കുന്ന ഒരാൾ ബെൽറ്റ് ഇടുന്ന എന്തിനാ? ഒരു ഗുസ്തിക്ക് പോകുന്ന ഒരാൾ ബെൽറ്റ് ഇട്ട് മുണ്ട് എടുത്തിട്ട് ബെൽറ്റ് ഇടാതെ പോയാൽ എന്ത് സംഭവിക്കും? ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ബെൽറ്റ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മളെ നിർത്തുന്നത്. ഇല്ലെങ്കിൽ ഈ ഡ്രസ്സ് പിടിക്കാനേ നമുക്ക് നേരം കാണത്തുള്ളൂ, നമ്മൾ എക്സ്പോസ്ഡ് ആവും. സത്യം എന്നുള്ളതാണ് ഒരു വ്യക്തി ആദ്യം ഉണ്ടാവേണ്ടത്. പിശാചിന്റെ അടുത്ത് എതിരിടണമെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും മുമ്പേ വി ഷുഡ് ഹാവ് ട്രൂത്ത്. ട്രൂത്ത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ കവർ ചെയ്യാതെ ജീവിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ജീവിക്കുന്നതാണ്. അവിടെ പറയണം ആ ട്രൂത്ത് നമുക്കില്ലെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയാമോ, പിശാചിന്റെ നമ്മൾ മുമ്പിൽ നമ്മളുടെ ബെൽറ്റ് ഇല്ലാതെ യുദ്ധത്തിന് പോകുന്ന ആളുടെ അവസ്ഥയിൽ വരും, എക്സ്പോസ്ഡ് ആവും. അനേക വിശ്വാസികൾ പിശാചിന് മുമ്പിൽ പിശാചിനെ ഭയപ്പെടുന്നവരാണ്, ഭയപ്പെട്ട് ജീവിക്കുന്നവർ. മനുഷ്യരെ ഭയപ്പെടുന്നവരാണ്, പിശാചിനെ ഭയപ്പെടുന്നവർ. കാരണം എന്താണെന്ന് അറിയാമോ, അതിന്റെ ഏറ്റവും പ്രധാന കാരണം ഇതാവാൻ സാധ്യതയുണ്ട്. അന്നേരം അങ്ങനെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മളെ സാർത്ഥത്തിൽ കർത്താവിന്റെ മുമ്പിൽ നിൽക്കാനായിട്ട് നമുക്ക് എഫ് എസ് ലേഖനം അതിന്റെ ആറാമത്തെ അധ്യായം, എഫ് എസ് ലേഖനം അതിന്റെ അഞ്ചാമത്തെ അധ്യായം, അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഒന്നു മുതലുള്ള താഴോട്ട് വാക്യങ്ങൾ. അവിടെ പറയാണ് പ്രിയ മക്കൾ, ദൈവമക്കളത് പറയാണ് പ്രിയമക്കൾ എന്നപോലെ കർത്താവിനെ അനുകരിപ്പും. യേശു ക്രിസ്തു കർത്താവിനെ സ്നേഹിച്ച് തന്നെത്താൻ അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നിൽക്കും. അടുത്ത വാക്യം പറയാണ് ദുർനടപ്പും യാതൊരു അശുദ്ധിയും നിങ്ങളുടെ ഇടയിൽ പേര് പറയുക പോലും വരുത്. ഇങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം ചീത്തതരം പൊട്ടച്ചൊല്ല് കളിവാക്ക് ഇങ്ങനെ ചേർച്ചയില്ലാത്തതൊന്നും വരുത്. സ്തോത്രമത്ര വേണ്ടത് ദുർനടപ്പുകാരൻ അശുദ്ധൻ വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യർത്ഥവാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു, നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. അടുത്ത വാക്യം പറയാണ് മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരാണ്. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ, ഒരു വ്യക്തി വെളിച്ചത്തിൽ നടക്കുമ്പോൾ ദൈവം അവന് കാണിച്ചു കൊടുക്കുക എന്താണെന്നറിയോ, കർത്താവിന് പ്രസാദമായത് എന്താണ് എന്ന് ദൈവം അവന് വെളിച്ചത്തിൽ കാണിച്ചു കൊടുക്കും. അപ്പൊ അവന് മനസ്സിലാകും ചിലതൊന്നും ചേർച്ചയുള്ളതല്ല. എന്താ അവിടെ മേലിൽ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറയുന്നത് ഇങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്കുചിതം ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്, ഇതൊന്നും ചേർച്ചയുള്ളതല്ല, വിശുദ്ധന്മാർക്ക് ചേർച്ചയുള്ളതല്ല. വെളിച്ചത്തിൽ നടക്കുന്നവർക്ക് ചേർച്ചയില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ചില ആൾക്കാരുടെ അടുത്ത് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ വിഷമം, അത് പാപമാണോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ. ഞാൻ അങ്ങോട്ട് പറയാനുണ്ട് സഹോദര, ഇത് ദൈവവിശുദ്ധന് ചേർച്ചയുള്ളതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യേശു ക്രിസ്തു നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഇത് ചെയ്യുമായിരുന്നു. അപ്പോസ്തലന്മാർ ഇത് ചെയ്യുമായിരുന്നു, വിശുദ്ധന്മാരായ ദൈവമക്കൾ ഇത് ചെയ്യുമായിരുന്നു. അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ദൈവം പറഞ്ഞു തരും ഇത് ദൈവത്തിന് പ്രസാദമാണോ അല്ലയോ എന്നുള്ളത്. എന്നിട്ടും നിങ്ങൾക്കിത് ചെയ്യാമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, ഒരു പ്രശ്നവുമില്ല. കാര്യം എന്താണെന്ന് അറിയാമോ, ഈ വ്യക്തിയുടെ കണ്ണ് ഉരുടായിപ്പോയി, ഈ വ്യക്തിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത് സഹോദരനെ പകരുന്നതിന്റെ കണ്ണ് കുരുടായിരിക്കാം, ഇരുട്ടിൽ നടക്കുകയാണ്. ദൈവത്തിന്റെ വെളിച്ചം വന്നിട്ട് ഈ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെന്ത് ചെയ്യാനാണ്? കർത്താവ് പറയാണ് ഈ കുറെ കാര്യങ്ങൾ ദൈവമക്കളെ ചേർന്നതല്ല. ചേർന്നത് എന്താണ് എന്താണെന്നല്ല എന്നുള്ളതിന്റെ ലിസ്റ്റ് എഴുതി ഇവിടെ ഒട്ടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുന്നവരാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യം തരും, സഹോദര ഇത് ചേർന്നതല്ല എന്നുള്ളത് നിങ്ങൾക്കാണ് അറിയാവുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ വേറൊരാൾ വന്ന് നിങ്ങളത് പറഞ്ഞു സഹോദര ഇത് ചേർന്നതല്ല. വീണ്ടും നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യാം, വീണ്ടും നിങ്ങൾക്ക് കവർ ചെയ്യാം, വീണ്ടും നിങ്ങൾക്ക് പല കാര്യങ്ങളും പറയാം. ബട്ട് എൻഡ് റിസൾട്ട്, നിങ്ങളുടെ കണ്ണ് കുരുടായി പോകും, നിങ്ങൾ ഇരുട്ടിലാണ് നടക്കുന്നത് നിങ്ങൾക്ക് പോലും തിരിച്ചറിയാത്ത രീതിയിലേക്ക് വരും. അതുകൊണ്ടാണ് താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, അവിടെ പറയുന്നത് കർത്താവിന് പ്രസാദമുള്ളതെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. അടുത്ത വാക്യം പറയാണ് സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന് ഫലം, ഇരുളിന്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളാവരുത്, അവയെ ശാസിക്കാത്ത ഇംഗ്ലീഷ് ഇങ്ങനെയാണ്. ബട്ട് ഇൻസ്റ്റെഡ് എക്സ്പോസ് ദം, എക്സ്പോസ് ദ ഡാർക്നെസ്, എക്സ്പോസ് ചെയ്യുക. അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തി ഇരുട്ടിൽ നടക്കുകയാണെങ്കിൽ അവനടുത്ത് എക്സ്പോസ് ചെയ്ത് കാണിച്ചു കൊടുക്കണം, സഹോദര യു ആർ വാക്കിംഗ് ഇൻ ഡാർക്നെസ്. ദൈവമക്കൾക്ക് ചേർച്ചയല്ലാത്ത പല കാര്യങ്ങളും നിന്റെ ജീവിതത്തിലുണ്ട്, ചേർച്ചയല്ലാത്തതുണ്ട്. ഞാനിപ്പോ എന്താ, എനിക്ക് ചേർച്ചയല്ലാത്ത ഒരു വലിയൊരു ലോഹ ഇട്ടുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾ പറയും സഹോദര സഹോദരൻ ചേരുന്നില്ലെന്ന് പറയും അല്ലേ. അതേപോലെ തന്നെ ദൈവമക്കൾക്ക് ചേർച്ചയല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുകിടക്കുകയാണെങ്കിൽ അത് ഇരുട്ടാണ്. ദൈവത്തിന് വെളിച്ചപ്പെടുത്തി തരാനായിട്ട് ആൾക്കാർ പറഞ്ഞു തന്നൊരു ലിസ്റ്റ് തരേണ്ട കാര്യമില്ല. താഴേക്ക് വരുമ്പോൾ പറയാണ് അവർ ഗൂഢമായത് ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു, അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധ്യം വരും. ഇംഗ്ലീഷ് പറയാണ് വെൻ ഇറ്റ് ഈസ് എക്സ്പോസ്ഡ്. അത് എക്സ്പോസ്ഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ, ഇരുട്ടത്ത് ചെയ്യുന്ന കാര്യങ്ങൾ എക്സ്പോസ്ഡ് ആകുമ്പോൾ ആ വ്യക്തിക്ക് അതിനെപ്പറ്റി ബോധ്യം വരണം. അതുകൊണ്ട് പറഞ്ഞു ആകയാൽ ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. ആകയാൽ സൂക്ഷ്മതയോടെ, ജ്ഞാനികളായിട്ടല്ല അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രയും നടക്കുവാൻ തുടങ്ങി. ഇത് ദുഷ്കാലമാകയാൽ സമയം തത്വത്തിൽ ഉപയോഗിച്ചു. ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമുക്ക് ദൈവത്തിന്റെ സർവായുധം വർഗം ധരിച്ചുകൊണ്ട് പിശാചിനോട് എതിർത്തു നിർത്തുകൊണ്ട് പിശാചിനെയും മനുഷ്യനെയും ഭയപ്പെടാതെ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് നിൽക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഇതിന് കഴിയുന്നത്? ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നാമത്തെ കാര്യം ദൈവം കാര്യങ്ങളെ ബോധ്യപ്പെടുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുമ്പോൾ ഫസ്റ്റ് റിപ്പന്റ്. ആദ്യം തന്നെ റിപ്പന്റ് ചെയ്യുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബോധ്യം വരുത്തുമ്പോൾ റിപ്പന്റ് ചെയ്യുക. ഡു നോട്ട് കവർ അപ്പ്. നിങ്ങൾക്ക് കവർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. ഒരു സഹോദരനോട് പക നിന്റെ ഹൃദയത്തിലുണ്ട് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബോധ്യം വരുത്തുമ്പോൾ യു ആർ എ ലയർ, നീ ഒരു കൊലപാതകിയാണ് എന്ന് ദൈവം ബോധ്യപ്പെടുത്തുകയാണ്. ഇരുട്ടിൽ നടക്കുമ്പോൾ നിനക്ക് ദൈവത്തോട് വെളിച്ചത്തിൽ കൂട്ടായ്മയില്ല എന്ന് ദൈവം ബോധ്യപ്പെടുമ്പോൾ മാനസാന്തരപ്പെടും. അതാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ ദൈവം നമ്മളെ ശുദ്ധീകരിച്ചിട്ട് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ നടക്കാനായിട്ട് ശ്രമിക്കും. നമ്മൾ പക്ഷേ നമ്മളത് കവർ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ദൈവം അതിനെ എക്സ്പോസ് ചെയ്യുമ്പോഴെങ്കിലും മാനസാന്തരപ്പെടും, ദൈവം അതിനെ പബ്ലിക്കാക്കുമ്പോഴെങ്കിലും മാനസാന്തരപ്പെടും. അങ്ങനെ മാനസാന്തരപ്പെടുകയാണെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ വെളിച്ചത്തിൽ നടക്കാം. രണ്ടാമത് നാം വിശ്വസിക്കുക, കർത്താവിൽ നമ്മൾ വിശ്വസിക്കുക. യഥാർത്ഥത്തിൽ ദൈവം നമ്മളെ ഡെലിവർ ചെയ്യും, ദൈവം നമ്മളെ ശുദ്ധീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിന്റെ സന്നിധിയിൽ ഒരു പാപം ഏറ്റുപറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒറ്റ പ്രാവശ്യം റിയലായിട്ട് മാനസാന്തരപ്പെട്ട് ആ വ്യക്തി ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ ദൈവം അവനെ ശുദ്ധീകരിക്കുകയും ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് അവനെ റെസ്റ്റോർ ചെയ്യുകയും ചെയ്യുകയാണ്. അവന് ദൈവത്തിന്റെ വെളിച്ചത്തിൽ നടക്കാം. പിന്നെ പിശാചിന്റെ അക്യൂസേഷന് ചെയ്തു കൊടുക്കാറുക. മാനസാന്തരപ്പെട്ട വ്യക്തികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. റിയലായിട്ട് മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ ദൈവം ആ വ്യക്തിയെ ശുദ്ധീകരിച്ചു കഴിയുമ്പോൾ റോമലേഖനം പറയുന്നത് ദൈവം നീതീകരിച്ചവനെ ആര് കുറ്റം വിധിക്കും? ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധിയിൽ വെളിച്ചത്തിൽ നടക്കാം, ദൈവമക്കളാണെന്നുള്ള ബോധ്യത്തിൽ. മൂന്നാമത് വി വാക്ക് ഇൻ ലൈറ്റ്നസ്. ലൈറ്റ് ദൈവത്തിന്റെ വെളിച്ചത്തിൽ, ദൈവം കാണിച്ചു തരുന്ന വെളിച്ചത്തിൽ നമുക്ക് മാനസാന്തരപ്പെട്ട് ഓരോ ദിവസം മുമ്പോട്ട് പോകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു അറിയാമോ? ദൈവം യോഹന്നാൻ പറയാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂട്ടായ്മയുണ്ട്. കൂട്ടായ്മയുണ്ട്. ആരൊക്കെയാണ് തമ്മിലാണ് കൂട്ടായ്മയുള്ളത്? ദൈവവുമായിട്ട് കൂട്ടായ്മയുണ്ട്, കാരണം ദൈവവും തമ്മിൽ നമ്മളും തമ്മിൽ ഇടയ്ക്ക് മറഞ്ഞിരിക്കുന്നു. ഒന്നുമില്ല, നമ്മുടെ ജീവിതത്തിൽ പാപം ഉണ്ടായിരിക്കാം. ആ ദൈവം ബോധ്യപ്പെടുമ്പോൾ നമ്മൾ മനസ്സാന്തരപ്പെടും. നമ്മൾ കണ്ടിന്യൂസ് ആയി നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കും. ദൈവമായിട്ടുള്ള കൂട്ടായ്മയുണ്ട്. അടുത്തത് സഹോദരന്മാരുമായിട്ടുള്ള കൂട്ടായ്മ. സഹോദരന്മാരുമായിട്ട് നമുക്ക് കവർ ചെയ്യാനായിട്ടൊന്നുമില്ല. ഹൃദയത്തിൽ കയ്പ് വെച്ചുകൊണ്ടിരിക്കുന്നില്ല. ഹൃദയത്തിൽ കയ്പ് വെച്ചുകൊണ്ട് മുഖത്ത് ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി റിയലായിട്ട് ചിരിക്കാനോ അവരോട് സംസാരിക്കാനോ കഴിയാത്ത വിധം ഹൃദയത്തിൽ കയ്പ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഇത് രണ്ടും ഉണ്ട് എങ്കിൽ വി ആർ വാക്കിംഗ് ഇൻ ഡാർക്നെസ്. നമ്മൾ ഇരുട്ടിലാണ് നടക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വെളിച്ചം നമ്മളെ ബോധ്യം വരുത്തുമ്പോൾ ഇത് രണ്ടും നമ്മൾ മാനസാന്തരപ്പെടുകയും കർത്താവിൽ വിശ്വസിച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയും നമ്മൾ വെളിച്ചത്തിൽ നടക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യുമ്പോൾ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലുണ്ട്. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുകയും നമ്മളെ ദൈവത്തിന്റെ മണവാട്ടിയായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നമ്മളെ സഹായിക്കും.